2020 ഒക്ടോബർ 19 തിങ്കളാഴ്ച. കേരളകൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന്. ഡിജിറ്റൽ വിഭജനം ഇല്ലാതാകണം. AICC സോഷ്യൽ മീഡിയ ആൻഡ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻസ് ഡിപ്പാർട്ട്മെന്റിന്റെയും COVID-19 ആക്ഷൻ ഗ്രൂപ്പായ PI ഇന്ത്യ ഓർഗിന്റെയും നാഷണൽ കോർഡിനേറ്ററായ അനിൽ കെ ആന്റണി തയ്യാറാക്കിയ ലേഖനം. COVID-19 നമ്മുടെ ദൈനംദിന ജീവിതത്തെയും പൊതുസാഹചര്യങ്ങളെയും മാറ്റിമറിച്ചു. ജീവിതശൈലിക്കും ഇടപഴകൽ രീതികൾക്കും മാറ്റം സംഭവിച്ചു. ഇതോടെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയെ വർദ്ധിച്ച തോതിൽ ആശ്രയിക്കേണ്ട സാഹചര്യവും സംജാതമായി. ഇ കൊമേഴ്സ് വഴി എന്തും വാങ്ങുകയും വിൽക്കുകയും ചെയ്യാവുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. പേയ്മെന്റ് ഗേറ്റ്വേകൾ കറൻസിരഹിത വ്യവഹാരങ്ങൾ സാധ്യമാക്കി. പരിശോധനകളും ഒപ്പുവെക്കലുമെല്ലാം ഇന്ന് ഡിജിറ്റൽ രീതി വഴി സാധ്യമാണ്. ആശയവിനിമയ സംവിധാനങ്ങളും മാർഗങ്ങളും നമ്മെ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്നു. വലിയ ജനക്കൂട്ടത്തെ സംഘടിപ്പിക്കാനും അഭിസംബോധന ചെയ്യാനും സാധിക്കുന്നു. കോൺഫറൻസുകൾ, ബോർഡ് മീറ്റിംഗുകൾ, ഡിജിറ്റൽ രാഷ്ട്രീയ റാലികൾ തുടങ്ങി എന്തും വീട്ടിനകത്തിരുന്നു കൊണ്ട് തന്നെ ഡിജിറ്റൽ ലഭ്യതയുള്ളവർക്ക് സാധ്യമാകുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ വികസിപ്പിച്ച സ്മാർട്ട് ഫോൺ ആപ്ലിക്കേഷനുകൾ, വെർച്വൽ സാങ്കേതിക വിദ്യകൾ തുടങ്ങിയവ സാധ്യതകളുടെ വലിയ കവാടമാണ് തുറന്നിട്ടിരിക്കുന്നത്. സാങ്കേതിക ഭീമന്മാരായ ഗൂഗിൾ, ഫേസ്ബുക്ക്, TCS തുടങ്ങിയവർ പുതിയ കാലത്തെ മുന്നിൽ കണ്ട് തങ്ങളുടെ ജീവനക്കാർക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യാനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. ലോകം സാമ്പത്തികമായി താഴേക്ക് പതിക്കുമ്പോഴും ഈ സാമ്പത്തിക വർഷത്തിന്റെ 2-ാം പാദത്തിൽ കഴിഞ്ഞ 3 മാസത്തിനിടെ വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനമായ സൂം 30 കോടിയിലധികം ഡൌൺലോഡുകളാണ് പുതുതായി നേടിയത്. അതേസമയം പകർച്ചവ്യാധിക്ക് മുമ്പ് വലിയ വളർച്ച കാണിച്ചിരുന്ന പല സ്ഥാപനങ്ങളെയും മികച്ച പ്രകടനം നടത്തിയിരുന്ന മുൻനിര പ്രൊഫഷണലുകളെയും കോവിഡ് പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ഉൾനാടുകളിലും വിദൂര ഗ്രാമങ്ങളിലും അധിവസിക്കുന്ന വലിയ വിഭാഗം ജനങ്ങൾ ഡിജിറ്റൽ സൌകര്യങ്ങളുടെ പരിധിക്ക് പുറത്താവാൻ നിർബന്ധിതമായിരിക്കുന്നു. സാമൂഹ്യമായും സാമ്പത്തികമായും ഇക്കൂട്ടർ ഒറ്റപ്പെടലിനെ അഭിമുഖീകരിക്കുന്നു. ഡിജിറ്റൽ വിഭജനവും അതുളവാക്കുന്ന വിവേചനങ്ങളും കോവിഡാനന്തര സാങ്കേതിക മേഖലയുടെ ഉപോത്പന്നങ്ങളായി മാറാൻ ഇടയുണ്ട്. ഇന്റർനെറ്റും ഡിജിറ്റൽ ഉപാധികളുമായും ഇടപഴകാൻ മാർഗങ്ങളും അറിവുമില്ലാത്തവർക്ക് പല സേവനങ്ങളും ലഭ്യമാവുകയാണ്. ആരോഗ്യ ക്ഷേമകാര്യ വിവരങ്ങളും അറിയിപ്പുകളോടുമൊപ്പം വാണിജ്യ നൈപുണ്യ വികസന പഠന സാമ്പത്തിക വിനിമയങ്ങൾ അവർക്കന്യമാകും. 2016 ഐക്യരാഷ്ട്ര സംഘടന ഇന്റർനെറ്റ് ലഭ്യത മനുഷ്യാവകാശമായി പരിഗണിക്കണമെന്ന പ്രമേയം പാസാക്കുകയുണ്ടായി. എന്നാൽ വികസിത രാജ്യങ്ങൾ പോലും ഇത് ഗൌരവതരമായി ഉറപ്പുവരുത്തുകയുണ്ടായിട്ടില്ല. വിവര സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട അധ്യയനം കേരളത്തിലെ സ്കൂളുകളിൽ ആരംഭിക്കാനിടയാക്കിയത് IT@School പദ്ധതിയാണ്. AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന 2001-2002 കാലത്ത് കേരളത്തിൽ തുടക്കമിട്ട ഈ പദ്ധതി പുതിയ യുഗപ്പിറവിക്കാണ് നാന്ദി കുറിച്ചത്. ഡിജിറ്റൽ യുഗത്തിൽ മലയാളി വിദ്യാർത്ഥികളെ മറ്റിടങ്ങളെ അപേക്ഷിച്ച് ഒരു ചുവട് മുന്നിൽ വയ്ക്കാൻ ഇത് പ്രാപ്തമാക്കി. പിന്നീട് വന്ന സർക്കാരുകളുടെ വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ട IT തുടർ പ്രവർത്തനങ്ങൾക്കുള്ള ആധാരശില ഈ പദ്ധതിയായിരുന്നു. എന്നിരുന്നാൽ പോലും ഡിജിറ്റൽ വിടവ് നികത്താൻ കൂടുതൽ സക്രിയമായ ഇടപെടലുകൾ ആവശ്യമാണ്. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സമ്പൂർണമായി ഡിജിറ്റലൈസ് ചെയ്ത ആദ്യ ഇന്ത്യൻ സംസ്ഥാനമായി അടുത്ത കാലത്ത് കേരളം പ്രഖ്യാപിക്കപ്പെട്ടെങ്കിലും സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലും അവകാശവാദവുമായി ഒത്തുപോകാത്ത ദൌർബല്യങ്ങളുണ്ടെന്നത് യാഥാർത്ഥ്യമാണ്. സംസ്ഥാന സർക്കാർ ഈ അധ്യയന വർഷത്തിലെ ക്ലാസുകൾ ഓൺലൈനിൽ തുടരാൻ തീരുമാനിച്ചപ്പോൾ കേരളത്തിന്റെ ഡിജിറ്റൽ അന്തരവും താഴ്ന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് കുട്ടികൾ പാഠ്യരംഗത്ത് നിന്ന് പുറത്തായ ക്ലേശകരമായ സാഹചര്യവും നാം കാണുകയുണ്ടായി. മിടുക്കരായ വിദ്യാർത്ഥികൾ മാനസികമായി ഒറ്റപ്പെടുകയും ഒന്നിലധികം ആത്മഹത്യയുടെ വാർത്തകൾ വരികയും ചെയ്തു. കേരളം പോലൊരു ഉയർന്ന സാക്ഷരതയുള്ള സംസ്ഥാനത്ത് നിന്നുള്ള ഇത്തരം വാർത്തകൾ വലിയ ദുഃഖമുളവാക്കിയിരുന്നു. ഡിജിറ്റൽ വിഭജനം മറികടക്കുന്നതിനായുള്ള ചുവടുവയ്പ്പുകളായി ഡിജിറ്റൽ ഇന്ത്യ, കെഫോൺ തുടങ്ങിയ പദ്ധതികൾ വഴി അധികരിച്ച ഒപ്റ്റിക്കൽ ഫൈബറുകൾ, വയർലെസ് സാങ്കേതികവിദ്യ, ഡ്രോണുകൾ, സാറ്റലൈറ്റ് എന്നിവ വ്യാപകമായി സ്ഥാപിച്ച് വിദൂര ഉൾനാടുകളെ കൂടി ഇന്റർനെറ്റ് പരിധിയിൽ കൊണ്ടുവരാൻ സാധിക്കേണ്ടിയിരിക്കുന്നു. മുഴുവൻ ഇടങ്ങളെയും ഡിജിറ്റൽ പരിധിയിൽ കൊണ്ടുവരാൻ സർക്കാരുകൾ സത്വര നടപടികൾ സ്വീകരിക്കണം. താഴ്ന്ന വരുമാനക്കാർക്ക് കുറഞ്ഞ ചെലവിലുള്ള ഡാറ്റാ പ്ലാനുകളും സ്മാർട്ട് ഉപകരണങ്ങളും ഗ്രാന്റുകളും സബ്സിഡികളും വഴി ലഭ്യമാക്കേണ്ടതുണ്ട്. പകർച്ചവ്യാധിയെ മറികടക്കാൻ ഓൺലൈനിൽ പരസ്പരം ബന്ധപ്പെട്ട് മുന്നോട്ട് പോവേണ്ടത് അത്യാവശ്യമാണ്. കോവിഡാനന്തര കാലം മറ്റെന്നത്തേക്കാളും അധികം ഡിജിറ്റൽ ബന്ധിതമായിരിക്കും.